السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، ഒരു മുസ്ലിം അവൻ്റെ നിത്യജീവിതത്തിൽ നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇബാദത്താണ് വുദു എന്നത്. വുദുവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില നിയമങ്ങൾ മുൻപുള്ള ദർസുകളിൽ നാം വിശദീകരിച്ചു കഴിഞ്ഞതാണ്. വുദുവിലെ അവസാനത്തെ കർമ്മമാണ് കാൽ കഴുകുക എന്നത്. അതിലെ നിർബന്ധ കാര്യങ്ങളിൽ ഏറ്റവും അവസാനത്തേതാണ് കാൽ കഴുകുക എന്നത്. ഈ ദർസിൽ അതിനെക്കുറിച്ചാണ് വിശദീകരിക്കുന്നത്. നമ്മുടെ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നു, ثم يغسل رجله اليمنى مع الكعبين ثلاث مرات. പിന്നീട്, അതായത് തല തടവിയതിനു ശേഷം, ചെവി തടവിയതിനു ശേഷം, പിന്നീട് യഗ്സിലു റിജ്ലഹുൽ യുംന, അവൻ്റെ വലതുകൈ വലത് കാൽ അവൻ കഴുകണം. മഅൽ കഅബൈനി, നിര്യാണി അടക്കമാണ് കഴുകേണ്ടത്. നിര്യാണി അടക്കം അവൻ തൻ്റെ വലത് കാൽ ആദ്യം കഴുകണം. സലാസ മറാത്തിൻ, മൂന്ന് തവണയാണ് കാൽ കഴുകേണ്ടത്. അപ്പോൾ ഇവിടെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. ഒന്ന്, കാൽ കഴുകണം, കേവലം വെള്ളമൊഴിച്ചാൽ മാത്രം മതിയാവില്ല, മറിച്ച് കാൽ കഴുകണം. അത് പലതവണ നാം ഓർമ്മപ്പെടുത്തിയിട്ടുള്ളതുപോലെ വുദുവിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് കാൽ ഉരച്ചു കഴുകുക എന്നത്. ചില ആളുകൾ പൈപ്പിൻ്റെ അടിയിൽ കൊണ്ടുപോയി കാലിങ്ങനെ വെച്ചു കൊടുക്കും, വെള്ളം അതിലേക്ക് ഇങ്ങനെ ഒഴിക്കും. അതിനേക്കാൾ പൂർണ്ണമായ രൂപം കാൽ കഴുകുക എന്നതാണ്, തേച്ചു കഴുകുക എന്നതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. ثم يغسل رجله اليمنى, ആദ്യം കഴുകേണ്ടത് വലത് കാലാണ്. അതോടൊപ്പം മറ്റൊരു പാഠമുള്ളത്, മഅൽ കഅബൈനി, അവൻ്റെ നെരിയാണി അടക്കം കഴുകേണ്ടതുണ്ട്. നെരിയാണി എന്ന് പറഞ്ഞാൽ രണ്ട് കാലിൻ്റെയും വശങ്ങളിൽ പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ആ ഭാഗം, അതാണ് നെരിയാണി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അടക്കമാണ് കാൽ കഴുകേണ്ടത്. എത്ര തവണ ആണ് കാൽ കഴുകേണ്ടത്? സലാസ മറാത്തിൻ, മൂന്ന് തവണയാണ് കാൽ കഴുകേണ്ടത്. ഇത് സുന്നത്താണ്. മൂന്ന് തവണ കഴുകുക എന്നത് സുന്നത്താണ്. ഒരു തവണ കഴുകുക എന്നതാണ് നിർബന്ധമായിട്ടുള്ളത്. ثم يغسل اليسرى مثل ذلك, പിന്നീട് يغسل اليسرى, അവൻ തൻ്റെ ഇടത് കാൽ കഴുകണം. വലത് കാൽ കഴുകി കഴിഞ്ഞതിന് ശേഷം, മൂന്ന് തവണ കഴുകി കഴിഞ്ഞതിന് ശേഷം പിന്നീട് ഇടത് കാൽ കഴുകുകയാണ് വേണ്ടത്. വയദ്ലുക്കു, കാൽ കഴുകുന്ന സന്ദർഭത്തിൽ തേച്ച് കഴുകേണ്ടതുണ്ട്. കാൽ ഒന്നല്ലെങ്കിൽ അവൻ്റെ വലത് കാൽ കഴുകുന്ന സമയത്ത് ഇടത് കാൽ കൊണ്ട് തേച്ച് കഴുകുക, അല്ലെങ്കിൽ കൈകൊണ്ട് തേച്ച് കഴുകുക. ഇങ്ങനെ കാൽ തേച്ച് കഴുകേണ്ടതുണ്ട്. കാൽ തേച്ച് കഴുകുന്നത് നിർബന്ധമാണോ അല്ലേ എന്നതിൽ പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആളുകൾ പറഞ്ഞു, എല്ലാ ആളുകളും കാൽ തേച്ച് കഴുകുക എന്നത് നിർബന്ധമാണ്, കാരണം അപ്പോൾ മാത്രമേ വെള്ളം വുദുവിൻ്റെ അവയവങ്ങളിൽ എത്തിയെന്ന് ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. മറ്റു ചില ആളുകൾ പറഞ്ഞു, ഇല്ല, മുസ്തഹബ്ബാണ്, അത് സുന്നത്തായ കാര്യമാണ്. അള്ളാഹു അലം, ചില പണ്ഡിതന്മാർ പറഞ്ഞു, ആരുടെയെങ്കിലും ശരീരത്തിൽ വെള്ളം പെട്ടെന്ന് എത്തിപ്പെടാൻ സാധിക്കാത്ത രൂപത്തിലുള്ള മുറിവുകളോ മറ്റെന്തെങ്കിലുമോ ഉണ്ടെങ്കിൽ അവൻ തേച്ചു കഴുകൽ നിർബന്ധമാണ്. ചില ആളുകളുടെ ശരീരത്തിൽ മുറിവുണ്ടായിട്ടുണ്ടായിരിക്കും, പിന്നീട് ആ മുറിവ് ഉണങ്ങി അവിടെ കുഴിയാവുകയോ മറ്റോ ആയിട്ടുണ്ടായിരിക്കും. അത്തരം സ്ഥലത്തേക്ക് വെള്ളമൊഴിച്ചാൽ നേരെ വെള്ളമൊഴിച്ചത് കൊണ്ട് മാത്രം നനവ് എത്തിക്കൊള്ളണമെന്നില്ല. അങ്ങനെയാണെങ്കിൽ അവൻ കാൽ തേച്ചു കഴുകണം. എന്നാൽ സാധാരണ രൂപത്തിലുള്ള അവസ്ഥയിലാണ് ഉള്ളത് എങ്കിൽ തേച്ചു കഴുകുക എന്നത് സുന്നത്താണ്. അത് വുദുവിൻ്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ്. നമ്മൾ അനേകം തവണ വുദു പൂർത്തീകരിച്ച് ചെയ്യേണ്ടതിൻ്റെ ഹദീസുകൾ കേട്ടിട്ടുണ്ട്. അത് വളരെ മഹത്തരമായ കർമ്മമാണ്. തിന്മകൾ അള്ളാഹു പുറത്തു നൽകാൻ കാരണമാകുന്ന വലിയ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. വയദ്ലുക്കു, അവൻ കാല് തേച്ചു കഴുകണം. വയുഹല്ലിലു മാ ബൈന അസാബിഇഹിമ, അതോടൊപ്പം വയുഹല്ലിൽ, അവൻ തഹ്ലീൽ നടത്തണം. പലതവണ പറഞ്ഞ വാക്കാണത്. ചിക്കി കഴുകുക എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ കോർത്ത് കഴുകുക എന്ന് പറയാം. വയുഹല്ലിലു മാ ബൈന അസാബിഇഹിമ, അവൻ്റെ രണ്ട് കാലുകളും അവയുടെ വിരലുകൾ കോർത്ത് കഴുകണം. വിരൽ കോർത്ത് കഴുകേണ്ട രൂപം എങ്ങനെയാണ് എന്ന് ഫിഖിൻ്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായിക്കണം. പ്രത്യേകിച്ച് ഇതിൻ്റെ രൂപം വിശദീകരിക്കുന്ന ഹദീസുകൾ വന്നിട്ടില്ല. എന്നാൽ പണ്ഡിതന്മാർ, അവർ ചിലർ ഈ കാര്യം വിശദീകരിച്ചതായിക്കാണ്. അവർ പറഞ്ഞു, കാൽ കഴുകുന്ന സന്ദർഭത്തിൽ വിരലുകൾ കൊണ്ട് കോർത്ത് കഴുകേണ്ട രൂപം, അവൻ്റെ വലത് കാൽ അത് ഇടത് കൈയിൻ്റെ ചെറുവിരൽ കൊണ്ട്, ഇടത് കൈയിൻ്റെ ചെറുവിരൽ, ഈ ചെറുവിരൽ കൊണ്ട് വലതുകാലിൻ്റെ വിരലുകൾക്കിടയിൽ ഓരോ വിരലുകൾക്കുമിടയിൽ ഇങ്ങനെ പ്രവേശിപ്പിച്ചുകൊണ്ട് നനവ് എത്തിക്കുകയാണ് വേണ്ടത്. അത് തുടങ്ങേണ്ടത് വലതേ കാല് തുടങ്ങേണ്ടത് ചെറുവിരലിൻ്റെ ഭാഗത്ത് നിന്നാണ്. ഇതൊക്കെ ഫിഖ്ഹിൻ്റെ കിതാബുകളിൽ വന്നതാണ്. കാരണം വലതു ഭാഗത്ത് നിന്ന് ആരംഭിക്കുക എന്നത് സുന്നത്താണ്. അപ്പോൾ വലത് കാല് കഴുകുന്ന സന്ദർഭത്തിൽ ഇടത് കൈയിൻ്റെ ചൂണ്ടുവിരൽ കൊണ്ട് വലത് കാലിൻ്റെ ചെറുവിരൽ, അതിൻ്റെ ഇടയിൽ കൈ പ്രവേശിപ്പിച്ച്, ഓരോ വിരലുകൾക്കിടയിലും കൈ പ്രവേശിപ്പിച്ച് വലത് കാൽ അതിൻ്റെ ഓരോ വിരലുകൾക്കുമിടയിൽ വെള്ളം എത്തിക്കണം. അതിനുശേഷം പിന്നീട് ഇടത് കാലിലേക്ക് പ്രവേശിക്കുക. ഇടത് കാൽ ഇതുപോലെ തന്നെ ഇടത് കാലിൻ്റെ ഓരോ വിരലുകൾക്കുമിടയിൽ കൈവിരൽ പ്രവേശിപ്പിച്ചുകൊണ്ട് കഴുകുകയാണ് വേണ്ടത്. അതിന് വലത് കൈയാണ് ഉപയോഗപ്പെടുത്തേണ്ടത്. വലത് കൈയിൻ്റെ ചെറുവിരൽ ഉപയോഗിച്ചുകൊണ്ട് ഇടത് കാലിൻ്റെ തള്ളവിരൽ മുതൽ ചെറുവിരൽ വരെ, കാരണം ഇടത് കാലിൻ്റെ വലതുഭാഗം തള്ളവിരൽ കൊണ്ടാണ് തുടങ്ങുന്നത്. ഇത് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ വന്നതാണ്, ഹദീസുകളിൽ പ്രത്യേകിച്ച് വന്നതല്ല. എങ്കിൽ കൂടി ഈ പറഞ്ഞ രൂപത്തിൽ ഓരോ വിരലുകളും ചിക്കി കഴുകിയാൽ അതാണ് ഏറ്റവും പൂർണ്ണമായ രൂപം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, അസ്ബിഗി അൽ വുദുഅ വഖല്ലിൽ ബൈനൽ അസാബിഅ, നീ വുദു പൂർത്തീകരിക്കുക. അതിൻ്റെ ഭാഗമായി അവിടുന്ന് പറഞ്ഞു, വഖല്ലിൽ ബൈനൽ അസാബിഅ, വിരലുകൾക്കിടയിൽ കോർത്ത് കഴുകുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് തടിയുള്ള ആളുകൾ, ശരീരത്തിൽ കുറച്ച് അധികം മാംസമുള്ള ആളുകളാണ് എങ്കിൽ, കാലിലെ വിരലുകൾ വളരെ ചേർന്ന് നിൽക്കുന്ന ആളുകളാണ് എങ്കിൽ, കേവലം വെള്ളമൊഴിച്ചത് കൊണ്ട് മാത്രം വിരലിനിടയിലേക്ക് വെള്ളം പ്രവേശിച്ചു കൊള്ളണമെന്നില്ല. അവർ ഈ രൂപത്തിൽ കാൽവിരലുകൾ ചിക്കി കഴുകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വുദുഇന്റെ അവയവങ്ങൾ പൂർണ്ണമായി നനയുക എന്നത് നിർബന്ധമാണ് എന്ന കാര്യം അവർ ഓർക്കേണ്ടതുണ്ട്. വയതഅഹദു അൽഅഖിബ ബിഗസ്ലിഹി, കഴുകുന്ന സന്ദർഭത്തിൽ അവൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥലം അവൻ്റെ കാലിൻ്റെ മടമ്പ് ഭാഗമാണ്. കാരണം പലപ്പോഴും ആളുകൾ കഴുകുന്ന സന്ദർഭത്തിൽ ശ്രദ്ധിക്കാതെ വിടുന്ന ഭാഗങ്ങളിലൊന്നാണ് ഈ പറയുന്ന മടമ്പ് എന്നത്. വെള്ളം നേരെ മുന്നിൽ നിന്ന് കാലിലേക്ക് ഒഴിച്ചാൽ ചിലപ്പോൾ ബാക്ക് ഭാഗം, മടമ്പിൻ്റെ ഭാഗം നനഞ്ഞിട്ടുണ്ടായിക്കൊള്ളണം എന്നില്ല. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തിയ വിഷയങ്ങളിലൊന്നാണിത്. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ വുദു എടുത്തു വരുന്നത് കണ്ടു. അയാളുടെ മടമ്പിൻ്റെ ഭാഗത്ത് ഒരു നാണയത്തുട്ടിൻ്റെ വലുപ്പത്തോളം നനഞ്ഞിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കണ്ടപ്പോൾ അവിടുന്ന് പറഞ്ഞു, വൈലുൻ ലിൽ അഖാബി മിനന്നാർ, വൈലുൻ ലിൽ അഖാബി മിനന്നാർ, നരകത്തിൽ നിന്നുള്ള ചില മടമ്പുകൾക്ക് നാശമുണ്ടാകട്ടെ, നരകത്തിൽ നിന്നുള്ള ചില മടമ്പുകൾക്ക് നാശമുണ്ടാകട്ടെ. അതായത് മടമ്പ് ഭാഗം ശ്രദ്ധിക്കാതെ വിട്ടാൽ, അവിടെ നനയാതെ പോയാൽ, അവിടെ വുദുവിൻ്റെ വെള്ളം എത്താതെ പോയാൽ അത് നരക ശിക്ഷയ്ക്ക് കാരണമാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മെ അറിയിക്കുകയാണ്. അതാണ് ഇവിടെ വയതഅഹദു അൽഅഖിബ ബിഗസ്ലിഹി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വലഅഖിബു ഹുവ മുഅഖ്ഖറുൽ ഖദം അല്ലദീ അലി അൽകഅബൈൻ, അഖിബ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കാലിൻ്റെ പിൻഭാഗമാണ്. ഇതാണ് വുദുഇന്റെ പ്രവർത്തനങ്ങളിൽ അവസാനത്തെ കാര്യം, വാജിബായ കാര്യങ്ങളിൽ അവസാനത്തേത്. ഇൻഷാ അള്ളാഹ് വുദു കഴിഞ്ഞാൽ ചൊല്ലേണ്ട പ്രാർത്ഥന അടുത്ത ദർസിൽ നമുക്ക് അത് പഠിക്കാം. വഹാദ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്, വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.